الحمد لله، نحمده ونستعينه ونستغفره، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته، فلا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة، وخلق منها زوجها، وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا، يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أهمني رأي സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടികളായ മനുഷ്യർ അവരെ വ്യത്യസ്ത പദവികളിലും വ്യത്യസ്ത സ്ഥാനങ്ങളിലുമായിട്ടാണ് നിശ്ചയിച്ചിട്ടുള്ളത്. എല്ലാവർക്കും ഒരേ പദവികളല്ല, എല്ലാവർക്കും ഒരേ സ്ഥാനങ്ങളല്ല. സൂറത്തു തഗാബുനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, هو الذي خلقكم فمنكم كافر ومنكم مؤمن والله بما تعملون بصير. الله ആകുന്നു നിങ്ങളെ സൃഷ്ടിച്ചത്. فمنكم كافر, നിങ്ങളുടെ കൂട്ടത്തിൽ ഇസ്ലാമിനെ നിഷേധിക്കുന്ന, ഇസ്ലാമിൽ വിശ്വസിക്കാത്ത കുഫാറുകളുണ്ട്. ومنكم مؤمن, നിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിൽ വിശ്വസിച്ച മുഅ്മിനീങ്ങളുണ്ട്. വല്ലാഹു ബിമാ തഅമലൂന ബസീർ, അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നത് നന്നായി കണ്ടറിയുന്നവനാണ്. അപ്പോൾ മനുഷ്യരുടെ കൂട്ടത്തിൽ മുഅ്മിനുകളുണ്ട്, കാഫിറുകളുണ്ട്. അവർക്കിടയിലും വ്യത്യസ്ത പദവികളുണ്ട്, സ്ഥാനങ്ങളുണ്ട്. എല്ലാവരും ഒരേ നിലവാരത്തിലല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുജാദിലയിൽ പറഞ്ഞതുപോലെ, يرفع الله الذين آمنوا منكم والذين أوتوا العلم درجات. الله سبحانه وتعالى നിങ്ങൾക്കിടയിൽ നിന്ന് ഈമാനുള്ള ആളുകൾക്ക് സ്ഥാനങ്ങൾ ഉയർത്തി നൽകും. എല്ലാ മുഅ്മിനീങ്ങളും ഒരേ പദവിയിലല്ല. والذين أوتوا العلم درجات, അതുപോലെ നിങ്ങൾക്കിടയിൽ അല്ലാഹുവിന്റെ ദീനിൽ വിജ്ഞാനമുള്ള, വിവരമുള്ള പണ്ഡിതന്മാർ, അവർക്ക് അള്ളാഹു ഉയരമുള്ള മഹത്തരമായ സ്ഥാനങ്ങൾ നൽകും. എല്ലാവരും ഒരേ പദവിയിലല്ല. അൽ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം മുഅ്മിനീങ്ങളുടെ പദവികൾ, അവർക്ക് അള്ളാഹുവിന്റെ അടുക്കലുള്ള സ്ഥാനങ്ങൾ എന്താണ് എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. ആ പാഠങ്ങൾ വായിക്കുന്നത്, മനസ്സിലാക്കുന്നത്, അറിയുന്നത് നമ്മൾ ഈമാനിന്റെ ഏതു പദവിയിലാണ്, ഏതു പടിയിലാണ് നിൽക്കുന്നത് എന്ന് സ്വയമൊന്ന് പരിശോധിക്കാൻ സഹായിക്കുന്നതാണ്. നമ്മൾ മുഅ്മിനീങ്ങളുടെ സ്ഥാനങ്ങളിൽ എവിടെയാണ് നിൽക്കുന്നത് എന്ന് സ്വയം വിലയിരുത്താൻ, ഏതെല്ലാം പടികളാണ് ഇനി നമുക്ക് കയറിപ്പോകേണ്ടത് എന്ന് മനസ്സിലാക്കാൻ, എത്ര ദൂരം ഇനി ഞാൻ സഞ്ചരിക്കേണ്ടതുണ്ട് എന്ന ഒരു കണക്ക് നമുക്ക് തന്നെ ലഭിക്കാൻ അത് സഹായകമാണ്. അദ്ദേഹം മുഅ്മിനീങ്ങളുടെ പദവികൾ 10 പദവികളായി വിശദീകരിച്ചിട്ടുണ്ട്. അതിലേറ്റവും ഉയർന്ന പദവി, അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും മഹത്തരമായ സ്ഥാനമുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ റസൂലുകൾക്കാണ്, നബിമാർക്കാണ്.
അവരാണ് ഏറ്റവും ഉന്നതമായ പദവിയിലുള്ളത്. അവർക്കാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും വലിയ ആദരവുള്ളത്. റിസാലത്തിന്റെ പദവിയാണത്, റസൂലുകളുടെ നബിമാരുടെ പദവിയാണത്. ആ പദവി അവർക്കു പുറമെ മറ്റൊരാൾക്കും നേടിയെടുക്കാൻ സാധിക്കാത്ത, എത്തിപ്പിടിക്കാൻ കഴിയാത്ത വലിയ പദവിയാണ്. അത് മറ്റൊരു മനുഷ്യനും ഒരു വലിയനും ഒരു ഔലിയക്കും അവിടേക്ക് എത്തിപ്പെടാൻ പറ്റുകയില്ല. അത്ര ഉന്നതമായ പദവിയാണ് റസൂലിന്റെ പദവി. റസൂലുകളും എല്ലാവരും ഒരേ പദവിയിലല്ല. അവരുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ളത്, ഏറ്റവും അള്ളാഹുവിന് ഇഷ്ടമുള്ളത് നമ്മുടെ റസൂലായ മുഹമ്മദ് ഇബ്നു അബ്ദില്ലാഹ് സ്വലവാത്തുല്ലാഹി വസലാമുഹു വബറകാതുഹു അലൈഹി അവിടത്തേക്കാണ്. ഏറ്റവും വലിയ പദവി റസൂലുള്ളക്കാണ്. അവിടുന്ന് പറഞ്ഞു, അന സയ്യിദു വലദി ആദം, ആദം സന്തതികളുടെ നേതാവാണ് ഞാൻ. നാളെ അല്ലാഹു സുബ്ഹാനഹു വതആല അൽ മഖാമുൽ മഹ്മൂദ്, ഏറ്റവും സ്തുത്യർഹമായ സ്ഥാനം നൽകി ആദരിക്കുന്ന, അശ്ശഫാഅത്തുൽ ഉദ്മ, എല്ലാ സൃഷ്ടികൾക്കും വേണ്ടി ശുപാർശ പറയുന്ന അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ആദരണീയനായ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തിത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആകാശഭൂമികളെല്ലാം ഒരു തട്ടിലും റസൂലുള്ളയുടെ പദവി ഒരു തട്ടിലുമായിരുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പദവിക്ക് കനം തൂങ്ങും. അത്രമാത്രം ശ്രേഷ്ഠത റസൂലുള്ളക്കുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടത്തേക്ക് ശേഷം അള്ളാഹുവിന്റെ റസൂലുകളിൽ അവിടുത്തെ ഖലീലായി, അള്ളാഹുവിന്റെ ഖലീലായി അവൻ തിരഞ്ഞെടുത്ത ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹമാണ് രണ്ടാമത്തെ സ്ഥാനം വഹിക്കുന്നത്. അള്ളാഹു പറഞ്ഞില്ലേ, വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല, ഇബ്രാഹിമിനെ അള്ളാഹു ഖലീലായി സ്വീകരിച്ചിരിക്കുന്നു. ഈ രണ്ട് നബിമാർ കഴിഞ്ഞാൽ പിന്നെ അതിനുശേഷം അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും മഹത്തമുള്ള പദവിയുള്ളത് ഉലുൽ അസ്മിൽ പെട്ട മറ്റ് മൂന്ന് നബിമാർക്കാണ്. നബിമാരുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠരായ അഞ്ചു പേരാണത്. അവരിൽ റസൂലുള്ളയുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇബ്രാഹിം നബിയുണ്ട്, പിന്നെ ബാക്കിയുള്ള മൂന്നാളുകൾ, ഒന്ന് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, മറ്റൊന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, മറ്റൊന്ന് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഈ അഞ്ച് നബിമാരുടെയും പേരുകൾ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരായത്തിൽ തന്നെ പ്രത്യേകമായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു പറഞ്ഞു, ശറഅ ലകും മിനദ്ദീനി മാ വസ്സാ ബിഹി നൂഹൻ വല്ലദീ ഔഹൈനാ ഇലൈക വമാ വസ്സൈനാ ബിഹി ഇബ്രാഹീമ വമൂസ വഈസ. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന് നാം നൽകിയ മതം, നിനക്ക് നാം നൽകിയിട്ടുള്ള ഈ ദീൻ, ഇബ്രാഹീമിനും മൂസക്കും ഈസക്കും നാം ഉപദേശമായി നൽകിയ ഈ ദീൻ, അതാണ് ഞാൻ നിങ്ങളോട് വസിയ്യത്ത് നൽകുന്ന ദീൻ. ഈ അഞ്ച് നബിമാരെ കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വതആല ആ ആയത്തിൽ എടുത്തു പറഞ്ഞു. പിന്നെ അതിനുശേഷം അല്ലാഹുവിന്റെ റസൂലുകൾ, അവർക്കിടയിൽ വ്യത്യസ്തങ്ങളായ പദവികളും സ്ഥാനങ്ങളുമുണ്ട്. അതിനുശേഷം അല്ലാഹുവിന്റെ നബിമാർ. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ നിന്ന് നുബുവ്വത്ത് ലഭിച്ച, റിസാലത്ത് ലഭിച്ച അവരാണ് ഒന്നാമത്തെ പദവിയിലുള്ള ആളുകൾ. രണ്ടാമത്തെ പദവിയിൽ ആരാണ്? രണ്ടാമത്തെ പദവിയിൽ നബിമാർക്ക് തൊട്ടുശേഷമുള്ള പദവി, അത് ലഭിക്കുന്നത് സിദ്ദീഖുകൾക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞില്ലേ, വമൻ യുതിഇല്ലാഹ വറസൂൽ ഫഔലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയീന വസ്സിദ്ദീഖീൻ. ആർ അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നുവോ അവർക്ക് നാളെ സ്വർഗത്തിൽ നബിമാരോടൊപ്പം സ്ഥാനമുണ്ട്. തൊട്ടുശേഷം അല്ലാഹു സുബ്ഹാനഹു വതആല നബിമാർക്ക് ചേർത്തി പറഞ്ഞ ആളുകൾ സിദ്ദീഖുമാരാണ്. ആരാണ് സിദ്ദീഖുകൾ? സിദ്ദീഖ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ദീൻ, അത് ആഴത്തിൽ മനസ്സിലാക്കുകയും പഠിക്കുകയും അതിൽ വിജ്ഞാനമുണ്ടാവുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും അതിൽ മുന്നേറുകയും ചെയ്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അനന്തരമെടുത്ത നബിമാരുടെ അനന്തരാവകാശികൾ എന്നറിയപ്പെട്ട പണ്ഡിതന്മാരാണ്, ഉലമാക്കളാണ്. അവരാണ് നബിമാർക്ക് തൊട്ടുശേഷമുള്ള സ്ഥാനത്തുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞില്ലേ, അൽ ഉലമാഉ വറസത്തുൽ അംബിയ, പണ്ഡിതന്മാർ അവർ നബിമാരുടെ അനന്തരാവകാശികളാണ്. അവർക്കാകുന്നു രണ്ടാമത്തെ സ്ഥാനമുള്ളത്. അള്ളാഹുവിന്റെ ദീൻ ആഴത്തിൽ മനസ്സിലാക്കിയ, മുസ്ലിം ഉമ്മത്തിന് നേതൃത്വം നൽകുന്ന, അവർക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കുന്ന, അവരെ തിന്മയിൽ നിന്ന് വിലക്കുന്ന പണ്ഡിതന്മാർ. എന്തുകൊണ്ടാണ് അവർക്ക് ഇത്ര വലിയ ശ്രേഷ്ഠതയുള്ളത്? ഈ പണ്ഡിതന്മാർ അവർ അവരുടെ ജീവിത കാലഘട്ടങ്ങളിൽ അള്ളാഹുവിന്റെ ദുനിയാവ് അവർ മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു. ദീനിനു വേണ്ടി അവരവരുടെ സമയം നിശ്ചയിച്ചു വച്ചിരുന്നു. അതിലായിരുന്നു അവരുടെ പരിശ്രമവും അവരുടെ സമയങ്ങൾ അവർ മാറ്റിവെച്ചതും. ജനങ്ങളെ പഠിപ്പിച്ചും പഠിച്ചും മനസ്സിലാക്കിയും അള്ളാഹുവിന്റെ ദീൻ പ്രാവർത്തികമാക്കിയും അതിനെതിരെ വരുന്ന ആക്രമണങ്ങളെ വൈജ്ഞാനികമായി തടുത്തുകൊണ്ടും എഴുതിയും പ്രസംഗിച്ചും സംസാരിച്ചും അവരല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ജീവിതകാലം നിലകൊണ്ട ആളുകളാണ്. കഴിഞ്ഞില്ല, അവർ മരിച്ചുപോയി. അവരുടെ കബറുകളിൽ അവരുടെ ശരീരങ്ങൾ നുരുമ്പിപ്പോയിരിക്കുന്നു, അവരുടെ എല്ലുകൾ നുരുമ്പിപ്പോയിരിക്കുന്നു. എന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഏടുകൾ മൂടിവെച്ചിട്ടില്ല. ആ ഏടുകളിൽ നിമിഷം വർദ്ധിക്കും തോറും പ്രവർത്തനങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ഒരാൾ ഒരു തിന്മ ഉപേക്ഷിച്ചാൽ അയാളുടെ ഉപദേശം, ആ തിന്മ ഉപേക്ഷിക്കാനുള്ള കാരണം ഈ പണ്ഡിതനായിരുന്നു. ഏതെങ്കിലും ഒരാൾ ഒരു ദീനാർ സ്വതക്ക കൊടുത്താൽ ആ സ്വതക്കു കാരണം ആ പണ്ഡിതന്റെ സംസാരമായിരുന്നു. ഏതെങ്കിലും ഒരാൾ അയാളുടെ ദീനിന്റെ വിഷയത്തിൽ ഒരു ആശയക്കുഴപ്പം അയാൾക്ക് നീങ്ങിയിട്ടുണ്ടെങ്കിൽ, ഇസ്ലാമിൽ അയാൾ ഉറച്ചു നിൽക്കാൻ കാരണമായിട്ടുണ്ടെങ്കിൽ, അതിന് കാരണം ആ പണ്ഡിതന്റെ സംസാരമായിരുന്നു. ഏതെങ്കിലും ഒരാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ ജിഹാദ് ചെയ്യണമെന്ന് പഠിപ്പിച്ചു കൊടുത്തത് ആ പണ്ഡിതനായിരുന്നു. ഇങ്ങനെ ജിഹാദ് ചെയ്യുന്നവരാകട്ടെ, സദഖ ചെയ്യുന്നവരാകട്ടെ, നന്മ കൽപ്പിക്കുന്നവരാകട്ടെ, തിന്മ വിരോധിക്കുന്നവരാകട്ടെ, സാധാരണക്കാരോ മതവിദ്യാർത്ഥികളോ മറ്റാരെങ്കിലും ആകട്ടെ, അവരുടെ എല്ലാം പ്രവർത്തനങ്ങൾ പണ്ഡിതന്മാരുടെ ഏടുകളിൽ അവർ മരിച്ചാലും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഖിയാമത്ത് നാൾ വരെ. അതുകൊണ്ട് തന്നെ അവർ നബിമാർക്ക് തൊട്ടു ശേഷമുള്ള പദവിയിലാണ്. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ വലിയ പ്രതിഫലമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ദഅ ഇലാ ഹുദ കാന ലഹു മിനൽ അജ്രി മിസ്ലു ഉജൂരി മൻ തബഅ. ആരെങ്കിലും അയാൾ ഒരു സന്മാർഗത്തിലേക്ക് മറ്റുള്ളവരെ ക്ഷണിച്ചാൽ ആ സന്മാർഗം പിൻപറ്റിയ ആളുകളുടെ എല്ലാം പ്രതിഫലം അയാൾക്കുണ്ട്. മറ്റുള്ളവരുടെ പ്രതിഫലത്തിൽ ഒരു കുറവും വരാതെ. അപ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഖബറുകളിൽ അവർ റാഹത്തിലാണ്, ഒരു പണിയും എടുക്കുന്നില്ല. എന്നാലും അവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ ഏടുകൾ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എത്ര വലിയ ഏടുകളുമായിട്ടാണ് അവർക്ക് നാളെ പരലോകത്തേക്ക് ചെല്ലാനുള്ളത്. അവർ ചെയ്തു വെച്ച പ്രവർത്തനങ്ങളുടെ കനമെത്രയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ നബിമാർക്ക് ശേഷം സ്ഥാനമുള്ളവർ പണ്ഡിതന്മാരാണ്. അതാണ് രണ്ടാമത്തെ പദവി. നമ്മൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ? നാം ചിന്തിക്കേണ്ട കാര്യമാണ്. മൂന്നാമത്തെ പദവി ഇസ്ലാമിക സമൂഹത്തിന് നേതൃത്വം നൽകുന്ന ഭരണാധികാരികളുടെ പദവിയാണ്. ഇസ്ലാമിക സമൂഹത്തെ നേർവഴിക്ക് നയിക്കുന്ന, അവർക്കിടയിൽ ഇസ്ലാമിക നിയമങ്ങൾ നടപ്പിലാക്കുന്ന, ഇസ്ലാമിക സമൂഹത്തിന് മാർഗനിർദ്ദേശനം നൽകുന്ന ഭരണാധികാരികളുടെ പദവി. എന്തുകൊണ്ടാണ് അവർക്ക് ഇത്ര വലിയ പദവിയുള്ളത്? ആ ഭരണാധികാരികൾ, അവരെ കൊണ്ട് ലക്ഷക്കണക്കിന് മനുഷ്യരാണ് സമാധാനത്തോടുകൂടി വഴിയിലൂടെ നടക്കുന്നത്. അവരില്ലായിരുന്നെങ്കിൽ ആ മനുഷ്യർ കൊല്ലപ്പെടുമായിരുന്നു. അവരുള്ളതുകൊണ്ടാണ് എത്രയോ ദുർബലരായ മനുഷ്യർ നിർഭയത്വത്തോടുകൂടി അവരുടെ വീടുകളിൽ കഴിയുന്നത്, അവരുടെ സമ്പത്ത് കൊള്ളയടിക്കപ്പെടാതെ പോകുന്നത്. അവരുള്ളതുകൊണ്ടാണ് ആ നാട്ടിൽ ഇസ്ലാമിന്റെ നിയമങ്ങൾ നടപ്പിലാക്കപ്പെടുന്നത്, തിന്മകൾ പ്രചരിക്കാത്തത്, ബിദഅത്തുകൾ പ്രചരിക്കാത്തത്, ശിർക്കിന്റെ വേരുകൾ മുളച്ചു പൊന്താത്തത്. അവരുള്ളതുകൊണ്ടാണ്. അവരെ കൊണ്ട് ആ സമൂഹത്തിലെ എത്രയോ ആളുകൾ നന്മയിൽ നിലനിൽക്കുന്നുണ്ട്, എത്രയോ ആളുകൾ അതിക്രമിക്കപ്പെടാതെ സമാധാനത്തോടുകൂടി ജീവിക്കുന്നുണ്ട്, എത്രയോ പേർക്ക് ആശ്വാസത്തോടുകൂടി ജീവിക്കാൻ കഴിയുന്നുണ്ട്. അതിന് കാരണമാകുന്നത് നീതിയുടെ മേൽ നിലകൊള്ളുന്ന ആ ഭരണാധികാരികളുടെ സ്ഥാനമാണ്, അവരുടെ നിലനിൽപ്പാണ്. അതുകൊണ്ട് അവർക്കാണ് പണ്ഡിതന്മാർക്ക് ശേഷം സ്ഥാനമുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ മുഖ്സിതീന ഇൻദല്ലാഹി അലാ മനാബിറ മിൻ നൂർ. പരലോകത്ത് നീതിമാന്മാരായ ഭരണാധികാരികൾ അവർക്കുണ്ടായിരിക്കുന്ന സ്ഥാനം അവർ പ്രകാശം കൊണ്ടുള്ള മിമ്പറുകൾക്ക് മുകളിലായിരിക്കും. വലതുഭാഗത്തായി. മാത്രമല്ല, അവരുടെ പ്രത്യേകത എന്താണ്? അവരുടെ പ്രത്യേകത എന്താൻ? അവർ അവരെ ഏൽപ്പിക്കപ്പെട്ട ബറളീയരുടെ കാര്യത്തിൽ, അവരുടെ സമൂഹത്തിന്റെ കാര്യത്തിൽ, അവരുടെ നാടിന്റെ കാര്യത്തിൽ നീതിയിൽ വർദ്ധിക്കുന്നവരാണ്. അവരും നേരത്തെ പറഞ്ഞതുപോലെ മരിച്ചു കഴിഞ്ഞാലും അവരുടെ പ്രവർത്തനങ്ങളുടെ ഏടുകൾ അടച്ചു വെക്കപ്പെടുകയില്ല. അതിൽ നന്മകൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. കാരണം അവരെ കൊണ്ടാണ് ഇസ്ലാം നിലനിന്നത്, അവരെ കൊണ്ടാണ് ഇസ്ലാമിന്റെ നിയമങ്ങൾ നിലകൊള്ളുന്നത്, അവരെ കൊണ്ടാണ് പാവപ്പെട്ടവർ സമാധാനത്തോടുകൂടി ജീവിക്കുന്നത്. അങ്ങനെയുള്ള മൂന്നാമത്തെ വിഭാഗമാണ് ഭരണാധികാരികൾ, നീതിമാന്മാരായ ഭരണാധികാരികൾ. നാലാമത്തെ പദവി ഇസ്ലാമിക രാജ്യത്തിനു വേണ്ടി അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടുന്ന ജിഹാദിന്റെ പദവിയാണ്, മുജാഹിദുകളുടെ പദവിയാണ്. ഇസ്ലാമിക രാജ്യത്തിന് കീഴിൽ, ഇസ്ലാമിക ഭരണാധികാരിക്ക് കീഴിൽ അള്ളാഹുവിന്റെ രാജ്യത്തിനു വേണ്ടി, അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി പോരാടുന്ന മുജാഹിദുകൾ, അവരുടേതാണ് നാലാമത്തെ പദവി. അവരവരുടെ ശരീരം അള്ളാഹുവിന്റെ മാർഗത്തിൽ സംഭാവന ചെയ്തിരിക്കുന്നു, അവരവരുടെ സമ്പത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിച്ചിരിക്കുന്നു. അവരുടെ കുടുംബത്തെയും ഭാര്യയെയും മക്കളെയും വിട്ടേച്ച് ഇനി തിരിച്ചു വരുമോ എന്ന കാര്യം പോലും ഉറപ്പില്ലാതെ അള്ളാഹുവിന്റെ മാർഗത്തിൽ അവർ ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുകയാണ്. അവർ അതിരുകളിൽ, ഇസ്ലാമിക രാജ്യങ്ങളുടെ അതിരുകളിൽ കാവൽ നിൽക്കുന്നതുകൊണ്ടാണ് ആ നാടിന്റെ ഉള്ളറകളിൽ മുസ്ലിമീങ്ങളായ ആളുകൾ സമാധാനത്തോടുകൂടി അവരുടെ വീടുകളിൽ വസിക്കുന്നത്, അവർ കിടന്നുറങ്ങുന്നത്. ആ മനുഷ്യർ അവർ കുറങ്ങുന്ന സമയത്ത് പോലും പ്രതിഫലമുണ്ട്. അവരവരുടെ വീടുകളിൽ ഉറങ്ങിയാൽ പോലും അവർക്ക് പ്രതിഫലമുണ്ട്. കാരണം അവരെ കൊണ്ടാണ് സമൂഹത്തിൽ സമാധാനം നിലനിൽക്കുന്നത്. അവരാണ് അള്ളാഹുവിന്റെ ദീനിനെ വ്യാപിപ്പിക്കുന്നത്. അവരാണ് അള്ളാഹുവിന്റെ ദീനിനെതിരെ ശത്രുക്കൾ വാളെടുത്തിറങ്ങുന്നതിന് മുൻപിൽ തടസ്സമായി നിൽക്കുന്നത്. ഇസ്ലാമിക രാജ്യത്തിനു വേണ്ടി നിലകൊള്ളുന്ന, അള്ളാഹു അനുവദിച്ച രൂപത്തിൽ, അള്ളാഹു കൽപ്പിച്ച രൂപത്തിൽ ഇസ്ലാമിന്റെ മാർഗത്തിൽ ജിഹാദിനിറങ്ങുന്ന ആളുകൾ. എന്നാൽ സൂയിസൈഡ് ബോംബിംഗായി, ആത്മഹത്യ ചാവേറുകളായി, അള്ളാഹുവിന്റെ ജിഹാദുമായോ അള്ളാഹുവിന്റെ ദീനുമായോ യാതൊരു ബന്ധവുമില്ലാത്ത തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുകയും ഇതാണ് ജിഹാദ് എന്ന് പറയുകയും ചെയ്യുന്നവർ, അവർക്കല്ല ഈ പദവിയുള്ളത്. അവർ ഇതിന്റെ അടുത്തുപോലും എത്തുന്നവരല്ല. അല്ല, അവർ നാളെ നരകത്തിൽ അള്ളാഹുവിന്റെ ശിക്ഷക്ക് അർഹരായി കത്തിയെറിയേണ്ടവരാണ്, അള്ളാഹു അവർക്ക് പുറത്തു കൊടുത്തിട്ടില്ലെങ്കിൽ. എന്നാൽ ശരിയായ ജിഹാദ്, ഇസ്ലാം പഠിപ്പിച്ച ജിഹാദ്, ഇസ്ലാമിക ഭരണാധികാരിയുടെ കീഴിൽ, ഇസ്ലാമിക രാജ്യത്തിന് കീഴിൽ നടത്തുന്ന ജിഹാദിൽ പങ്കെടുക്കുന്ന മുജാഹിദികൾ, അവർക്ക് വലിയ സ്ഥാനമുണ്ട്. ഭരണാധികാരികൾക്ക് കീഴിലുള്ള സ്ഥാനം അവർക്കാണുള്ളത്. നാലാമത്തെ പദവി അതാണ്. അഞ്ചാമത്തെ പദവി അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ മാർഗത്തിൽ തന്റെ സമ്പത്തുകൊണ്ട് രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ രഹസ്യമായും പരസ്യമായും ദാനധർമ്മങ്ങളിൽ ഏർപ്പെട്ട വ്യക്തിക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ മാർഗത്തിൽ തന്റെ സമ്പത്തിൽ നിന്ന് ധാരാളമായി ദാനം നൽകുന്നവർ, തനിക്ക് പ്രയാസമുണ്ടായാലും അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനധർമ്മങ്ങളുമായി മുന്നേറുന്ന അൻസാറുകളെ പോലെയുള്ള ആളുകൾ, അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ പറ്റി പറഞ്ഞു, അല്ലദീന യുൻഫിഖൂന അംവാലഹും ബില്ലൈലി വന്നഹാർ സിർറൻ വഅലാനിയ, അള്ളാഹുവിന്റെ മാർഗത്തിൽ രാത്രിയിലും പകലിലും ദാനം നൽകുന്നവർ, രഹസ്യമായും പരസ്യമായും ദാനം നൽകുന്നവർ. നോക്കൂ നിങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വതആല രണ്ട് സമയമാണ് പ്രധാനമായും മനുഷ്യനുള്ളത്, ഒന്ന് രാത്രിയാണ്, ഒന്ന് പകലാണ്. രണ്ട് അവസ്ഥകളാണ് മനുഷ്യനുള്ളത്, ഒന്നല്ലെങ്കിൽ രഹസ്യമാണ് അല്ലെങ്കിൽ പരസ്യമാണ്. ഈ അവസ്ഥകളിലും ഈ സമയങ്ങളിലുമെല്ലാം അള്ളാഹുവിനുള്ള ദാനവുമായി മുന്നേറുന്ന ആളുകൾ, അവർക്ക് തങ്ങൾ പ്രയാസത്തിലാണെങ്കിലും മറ്റുള്ളവർ അവരുടെ പ്രയാസങ്ങൾ നീക്കണമെന്ന ചിന്തയുണ്ട്, അവരുടെ ബുദ്ധിമുട്ടുകൾ നീക്കിക്കൊടുക്കണമെന്ന ആവശ്യമുണ്ട്, ആഗ്രഹമുണ്ട്. ജനങ്ങൾക്ക് പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കുന്ന, അവർക്ക് ആശ്വാസമായി വന്നെത്തുന്ന അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ സഹായികൾ. അല്ലാഹു സുബ്ഹാനഹു വതആല ഭൂമിയിൽ അവന്റെ സമ്പത്ത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ നിശ്ചയിച്ച ഖലീഫമാർ, അവർക്കാകുന്നു ഈ പറഞ്ഞ അഞ്ചാമത്തെ സ്ഥാനമുള്ളത്. ഈ അഞ്ചാമത്തെയാൾ, ഈ അഞ്ചാളുകൾ, ഇവർ ഈ പദവികളിൽ ഏതെങ്കിലും നീ പെട്ടാൽ അൽഹംദുലില്ലാ, നീ വിജയിച്ചിരിക്കുന്നു. ഈ അഞ്ചു പദവികളിൽ ഏതിലെങ്കിലും നിനക്ക് ഉൾപ്പെടാൻ കഴിഞ്ഞാൽ നീ വിജയിച്ചിരിക്കുന്നു. കാരണം നിന്നെ സംബന്ധിച്ചിടത്തോളം നീ മരിച്ചു കഴിഞ്ഞാലും നിന്റെ പ്രവർത്തനങ്ങളിലെ ഏടുകൾ, നിന്റെ ഏടുകളിലെ പ്രവർത്തനങ്ങൾ അവസാനിക്കുകയില്ല. അതിൽ വീണ്ടും വീണ്ടും എഴുതിക്കൊണ്ടിരിക്കും. നീ ഉണ്ടാക്കി കൊടുത്ത ഒരു വീടുണ്ട്, അതിൽ താമസിക്കുന്ന ആളുകളുണ്ട്, അവർ താമസിക്കുന്നിടത്തോളം നിനക്ക് പ്രതിഫലമുണ്ട്. നീ ഉണ്ടാക്കി കൊടുത്തൊരു മസ്ജിദുണ്ട്, അതിനുവേണ്ടി നീ ചെലവഴിച്ച സമ്പാദ്യമുണ്ട്, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിനക്കത് എപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ അവസാനിക്കാത്ത വഴികളിൽ സമ്പാദ്യം ചെലവഴിച്ച ആളുകൾ, അവരാകുന്നു ഈ പറഞ്ഞ അഞ്ചാമത്തെ പദവിയിലുള്ള ആളുകൾ. ഈ അഞ്ചു പദവികൾ അവർ മരിച്ചു കഴിഞ്ഞാലും അവരുടെ പ്രവർത്തനങ്ങളുടെ ഏടുകൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഇതാണ് ഉന്നതമായ പദവികൾ, സ്വർഗത്തിലെ ഉയരമുള്ള പദവികൾ അവർക്കുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, സ്വർഗത്തിലെ ഓരോ പദവികളും നക്ഷത്രങ്ങൾ തമ്മിലുള്ള ദൂരമുണ്ട്, ഭൂമിയിൽ നിന്ന് നക്ഷത്രങ്ങളിലേക്ക് നോക്കുമ്പോൾ എത്ര ദൂരമുണ്ട് അതിന്? അത്ര ദൂരം സ്വർഗത്തിലെ ഓരോ പദവികൾക്കും ഇടയിലുണ്ട്. ഈ അഞ്ചാളുകൾ അവർ സ്വർഗത്തിന്റെ ഉന്നതമായ പദവികളിൽ എത്തപ്പെടുന്നവരാണ്. ഏറ്റവും മുകളിലുള്ള പദവികളിലുള്ള ആളുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് وعلى آله وأصحابه أجمعين أما بعد مؤمنين അവർക്ക് അള്ളാഹുവിന്റെ അടുക്കൽ വ്യത്യസ്ത പദവികളും സ്ഥാനങ്ങളും ഉണ്ട് എന്ന് നാം മനസ്സിലാക്കി. നബിമാർ അവർക്കാണ് ഏറ്റവും ഉന്നത പദവിയുള്ളത്. അതിനുശേഷം പണ്ഡിതന്മാരാണ്, പിന്നെ ഇസ്ലാമിക ഭരണാധികാരികളാണ്, അതിനുശേഷം അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന മുജാഹിദുകളാണ്, അതിനുശേഷം അള്ളാഹുവിന്റെ മാർഗത്തിൽ ധാരാളമായി സമ്പത്ത് ചെലവഴിക്കുന്ന സദഖ നൽകുന്ന ആളുകളാണ്. ഈ അഞ്ച് പദവികൾ സ്വർഗത്തിൽ ഉന്നതമായ പദവി ലഭിക്കാൻ കാരണമാകുന്ന പദവികളാണ്. ഇതിന് താഴെയും പദവികളുണ്ട്. ആറാമത്തെ പദവി അതാണ്. ആറാമത്തെ പദവി എന്നാൽ അവർ ചില ആളുകളാണ്, അള്ളാഹു സുബ്ഹാനഹു വതആല നിർബന്ധമാക്കിയ വാജിബുകളൊക്കെ അവർ പ്രവർത്തിച്ചിട്ടുണ്ട്, അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളിൽ നിന്ന് അവർ വിട്ടുനിന്നിട്ടുണ്ട്. അതോടൊപ്പം അവർ പ്രത്യേകമായി ധാരാളമായി ചെയ്യുന്ന ചില ഇബാദത്തുകളുണ്ട്. അവർ അള്ളാഹുവിനുള്ള ഇബാദത്തിൽ മുന്നേറുന്ന ആളുകളാണ്. ഉദാഹരണത്തിന് നിസ്കാരം, അയാൾക്ക് ധാരാളമായി നിസ്കാരമുണ്ട്. സുന്നത്തായതും ഫർളായതും കഴിയാവുന്ന സന്ദർഭങ്ങളിലൊക്കെ അയാൾ നിസ്കാരം അധികരിപ്പിക്കുന്നയാളാണ്. ധാരാളം നിസ്കാരമുണ്ട്. അതല്ലെങ്കിൽ മറ്റൊരാൾ, അയാൾക്ക് ധാരാളം നോമ്പുണ്ട്, ധാരാളമായി അയാൾ നോമ്പ് നോൽക്കുന്നുണ്ട്, വാജിബുകൾ പ്രവർത്തിക്കുന്നു, ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നു, അതോടൊപ്പം അയാൾക്ക് ധാരാളം നോമ്പുകളുണ്ട്. അതല്ലെങ്കിൽ അയാൾ ധാരാളമായി ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ട്, ധാരാളമായി ദിക്ർ ചൊല്ലുന്നുണ്ട്, ധാരാളമായി നന്മ കൽപ്പിക്കുന്നുണ്ട്, തിന്മ വിരോധിക്കുന്നുണ്ട്. ഇങ്ങനെ അയാൾക്ക് പ്രത്യേകമായി അയാളുടെ നന്മയുടെ ഏടുകളിൽ അതിനെ നിറച്ചു വച്ചിരിക്കുന്ന ചില പ്രവർത്തനങ്ങളുണ്ട്, സൽക്കർമ്മങ്ങളുണ്ട്. അയാൾ വാജിബുകൾ പ്രവർത്തിച്ചിട്ടുണ്ട്, ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തിട്ടുണ്ട്, അതോടൊപ്പം സൽക്കർമ്മങ്ങൾ അധികരിപ്പിച്ച് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അത്തരം ആളുകളാണ് ആറാമത്തെ പദവിയിലുള്ള ആളുകൾ. അവരും ഇതുപോലെ തന്നെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന വിജയികളാണ്. എന്നാൽ അവർക്ക് നേരത്തെ പറഞ്ഞതുപോലെ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ഏടുകൾ അതോടുകൂടി മൂടിവെക്കപ്പെട്ടു. ഇനി അവരുടെ ഏടുകളിൽ ഒന്നും വരാനില്ല. മരണപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ ഏടുകൾ അതോടുകൂടി മൂടിവെച്ചു, അവർക്കുള്ള പ്രവർത്തനങ്ങൾ അവിടെ അവസാനിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ പറ്റിയാണ് പറഞ്ഞത്, മൻ അമില സാലിഹൻ മിൻ ദക്കറിൻ ഔ ഉൻസ വഹുവ മുഅ്മിൻ ഫലനുഹിയന്നഹു ഹയാതൻ തയ്യിബ ولنجزينهم اجرهم باحسن ما كانوا يعملون. ആരെങ്കിലും ആണാകട്ടെ പെണ്ണാകട്ടെ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒരു നന്മ പ്രവർത്തിച്ചാൽ, അവൻ മുഅ്മിനാണ് എങ്കിൽ അവന് നാം ഏറ്റവും നല്ല ജീവിതം നൽകും സ്വർഗത്തിൽ. അതിന്റെ സൗകര്യങ്ങൾ അവന് നാം നൽകും. അവൻ ഏറ്റവും നല്ല രൂപത്തിൽ നാം അവന് പ്രതിഫലം നൽകും. അവൻ ചെയ്തതിന് ഇരട്ടി ഇരട്ടിയായി നാം പ്രതിഫലം നൽകും. ഇവർ സ്വർഗവാസികളാണ്. അവർ ഹറാമുകൾ ചെയ്തിട്ടില്ല, വാജിബുകൾ ഒഴിവാക്കിയിട്ടില്ല, അതോടൊപ്പം അവർക്ക് ധാരാളം സൽക്കർമ്മങ്ങൾ അവരുടെ ഏടുകളിൽ ഉണ്ട് താനോ. ഇതാണ് ആറാമത്തെ പദവി, അവർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരാണ്. ഏഴാമത്തെ പദവി, അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ അടിമകളിൽ ഒരു വിഭാഗം ആളുകൾ, അവർ ഫർളുകൾ ചെയ്തിട്ടുണ്ട്, അവരുടെ മേൽ നിർബന്ധമായ നിസ്കാരവും നോമ്പും സക്കാത്തും എല്ലാം അവർ നിർവഹിച്ചിട്ടുണ്ട്, അവരുടെ മേൽ നിഷിദ്ധമായ ഹറാമുകളിൽ നിന്ന് അവർ വിട്ടുനിന്നിട്ടുണ്ട്, ഹറാമുകൾ അവർ പ്രവർത്തിച്ചിട്ടില്ല, വൻപാപങ്ങൾ അവർ ചെയ്തിട്ടില്ല, എന്നാൽ അതിനപ്പുറത്തേക്ക് അവർക്ക് പ്രവർത്തനങ്ങളുണ്ടോ? ഇല്ല. അതിനപ്പുറത്തേക്ക് വലിയ സൽക്കർമ്മങ്ങളൊന്നും അവർ ചെയ്തിട്ടില്ല. സുന്നത്തായ നിസ്കാരങ്ങളില്ല, സുന്നത്തായ നോമ്പുകളില്ല, സുന്നത്തായ പ്രവർത്തനങ്ങളൊന്നും കാര്യമായി അവർ ചെയ്തിട്ടില്ല. അത്തരം ആളുകൾ അവർക്കും സ്വർഗത്തിൽ പദവിയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആൽ അവർക്ക് സംഭവിക്കുന്ന ചെറിയ ചെറിയ തെറ്റുകൾ, സഗായറുകൾ, ചെറു പാപങ്ങൾ, വൻപാപങ്ങളല്ല, ചെറു പാപങ്ങൾ അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ഇൻ തജ്തനിബു കബായിറ മാ തുൻഹൗന അൻഹു നുകഫിറു അൻകും സയ്യാത്തികും, നിങ്ങളോട് വിലക്കപ്പെട്ട വൻപാപങ്ങൾ നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ, അത് നിങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ, വിചരിക്കുന്നില്ല, മോഷ്ടിക്കുന്നില്ല, അല്ലാഹു വൻപാപമായി അറിയിച്ച കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ചെറിയ ചെറിയ തെറ്റുകൾ നാം നിങ്ങൾക്ക് പുറത്തു തരും, നിങ്ങൾക്ക് സംഭവിക്കുന്ന ചെറിയ തിന്മകൾ, അബദ്ധങ്ങൾ ഞാൻ നിങ്ങൾക്ക് പുറത്തു നൽകും. എന്താണ് ചെയ്യേണ്ടത്? വാജിബുകൾ പ്രവർത്തിക്കണം, ഹറാമുകളിൽ നിന്ന് വിട്ടു നിൽക്കണം. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരാൾ ദീനിനെ കുറിച്ച് അറിയാൻ വേണ്ടി വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീൻ പറഞ്ഞു കൊടുത്തു, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുൻ റസൂലുള്ളാഹ്, നീ അത് പറയണം. പിന്നെ എന്താണ് ചെയ്യേണ്ടത്? അഞ്ചു നേരത്തെ നിസ്കാരമുണ്ട്. അഞ്ചു നേരത്തെ നിസ്കാരമല്ലാതെ ഇനി വേറെ വല്ല നിസ്കാരവുമുണ്ടോ? റസൂലുള്ള പറഞ്ഞു, നിനക്ക് വേണമെങ്കിൽ സുന്നത്തായി നിസ്കരിക്കാം. പിന്നെ എന്തെങ്കിലും എന്റെ മേൽ നിർബന്ധമായി ഉണ്ടോ? സകാത്ത് ഉണ്ട്. സകാത്ത് കൊടുത്താൽ പിന്നെയും ഞാൻ വല്ലതും കൊടുക്കേണ്ടതുണ്ടോ? റസൂലുള്ള പറഞ്ഞു, നിനക്ക് വേണമെങ്കിൽ സദഖകൾ അധികരിപ്പിക്കാം, സുന്നത്തായി ചെയ്യാം. അതല്ലാതെ വേറെ വല്ലതും നിർബന്ധമായി ഉണ്ടോ? സകാത്തുണ്ട്, നോമ്പുണ്ട്. അതിൽ ഞാൻ റമദാനിലെ നോമ്പിന് അപ്പുറത്ത് വേറെ വല്ല നോമ്പും നോൽക്കേണ്ടതുണ്ടോ? ഇല്ല. നിനക്ക് വേണമെങ്കിൽ സുന്നത്തായ നോമ്പുകൾ നിനക്ക് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നോക്കാവുന്നതാണ്. അങ്ങനെ നിർബന്ധമായ കാര്യങ്ങൾ അയാൾക്ക് പറഞ്ഞു കൊടുത്തു. അത് കേട്ട അയാൾ തിരിച്ചു പോകുന്നതിന് മുൻപ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഞാനിതാ ഈ പറഞ്ഞ കാര്യം അതിൽ നിന്ന് ഒന്നും തന്നെ വർദ്ധിപ്പിക്കുകയില്ല. ലാ അസീദു അലാ ദാലിക വലാ അൻകുസ്, ഇനി ഇതിൽ ഒരു കാര്യവും ഞാൻ കൂടുതലായി ചെയ്യുകയില്ല, കുറവും ചെയ്യുകയില്ല. എല്ലാ ഫർദും ഞാൻ ചെയ്യും, അതിൽ കൂടുതലൊന്നും ഞാൻ ചെയ്യുകയില്ല. അയാൾ തിരിച്ചു പോകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ നോക്കിക്കൊണ്ട് പറഞ്ഞു, സദഖ് അഫ്ലഹ ഇൻ സദഖ്, അവൻ പറഞ്ഞത് സത്യമാണെങ്കിൽ അവൻ വിജയിച്ചിരിക്കുന്നു, അവന് സ്വർഗമുണ്ട്. എന്താണ് ചെയ്യേണ്ടത്? വാജിബുകൾ ചെയ്യണം, ഹറാമുകളിൽ നിന്ന് വിട്ടു നിൽക്കണം. അത് മാത്രം ഒരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ തിന്മകളിലേക്ക് പോകുന്നില്ല, സുന്നത്തുകൾ ചെയ്യുന്നില്ല എങ്കിൽ അയാൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം, അതിന്റെ ഉന്നത പദവികൾ അയാൾക്ക് അവകാശപ്പെട്ടതല്ലെങ്കിലും. സഹോദരങ്ങളെ, ഈ പദവിയിൽ നമ്മളുണ്ടോ? നാം പരിശോധിക്കേണ്ട കാര്യമാണ്. അതിനുശേഷമുള്ള പദവി, അതിനുശേഷമുള്ള പദവി, എട്ടാമത്തെ പദവി മുഅ്മിനീങ്ങളിൽപ്പെട്ട ചില ആളുകളാണ്. അവർ തിന്മകൾ പ്രവർത്തിച്ചിട്ടുണ്ട്, ഹറാമുകളിൽ വീണുപോയിട്ടുണ്ട്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവനോട് കാരുണ്യം ചൊരിയുകയും മരിക്കുന്നതിന് മുൻപ് അവന് തൗബ ചെയ്യാൻ സാധിക്കുകയും ചെയ്തു. മരിക്കുന്നതിന് മുൻപ് അവന് തൗബ ചെയ്യാൻ പറ്റി. അവൻ ഹറാമുകൾ ചെയ്തിട്ടുണ്ട്, വാജിബുകൾ ഒഴിവാക്കിയിട്ടുണ്ട്, പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വതആല അവനോട് കാരുണ്യം ചൊരിഞ്ഞു, അവന് മരിക്കുന്നതിന് മുൻപ് തൗബ ചെയ്യാൻ സാധിച്ചു. അവരാണ് എട്ടാമത്തെ പദവിയിലുള്ള ആളുകൾ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ യഖ്ബലു തൗബത്തൽ അബ്ദി മാ ലം യുഗർഗർ, അല്ലാഹു സുബ്ഹാനഹു വതആല മുഅ്മിനായ ഏതൊരാളുടെയും തൗബ സ്വീകരിക്കും മരണത്തിന്റെ അവസാനത്തെ ഗർഗറത്തിൽ, അവസാനത്തെ തൊണ്ടയിലുള്ള മരണമെത്തുന്ന ആ സമയത്തൊഴികെ. സകറാത്തുൽ മൗത്തിൽ അയാൾ എത്തിപ്പെടുന്നതിന് മുൻപ് അയാൾ തൗബ ചെയ്താൽ അള്ളാഹു അയാളുടെ തൗബ സ്വീകരിക്കും, അയാൾക്കും സ്വർഗമുണ്ട്, അയാൾക്കും സ്വർഗത്തിൽ പ്രവേശിക്കാം. എന്നാൽ സഹോദര, മരിക്കുന്ന സമയത്ത് തൗബ ചെയ്യാമെന്ന വഞ്ചനയിൽ പിശാച് നിന്നെ അകപ്പെടുത്താതിരിക്കട്ടെ. ആ ഉദ്ദേശത്തിൽ നീ മുന്നോട്ട് പോയാൽ ചിലപ്പോൾ അള്ളാഹു നിനക്ക് അതിന് തൗഫീഖ് നൽകാതെ വന്നേക്കാം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതാണ് എട്ടാമത്തെ പദവി. ഒൻപതാമത്തെ പദവി, അവർ ധാരാളം നന്മകൾ ചെയ്തിട്ടുണ്ട്, തിന്മകളും ചെയ്തിട്ടുണ്ട്, അവർക്ക് പരലോകത്ത് ഭയമുണ്ട്, പേടിയുണ്ട്, അവർ നരകത്തിൽ പ്രവേശിക്കപ്പെടുമോ എന്ന കാര്യത്തിൽ. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ നന്മകളും തിന്മകളും തൂക്കി നോക്കിയപ്പോൾ അവരുടെ തിന്മകളെക്കാൾ കൂടുതൽ കനം തൂങ്ങിയത് നന്മകളെ അവർക്കും സ്വർഗമുണ്ട്. അവർ തിന്മ ചെയ്തിട്ടുണ്ട്, പക്ഷെ അവരുടെ തിന്മയേക്കാൾ കൂടുതലുള്ളത് നന്മയാണ്. ആ ആളുകൾക്കും അൽഹംദുലില്ല അവർക്ക് സ്വർഗമുണ്ട്, അവർ നരകത്തിൽ ശിക്ഷിക്കപ്പെടുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വൽ വസ്ലു യൗമഇദിനിൽ ഹഖ്, ഇന്നേ ദിവസം ഇതാ നാം നീതി നടപ്പിലാക്കും എന്നത് സത്യമാണ്. ഫമൻ സഖുലത് മവാസീനുഹു ഫൗലൈക ഹുമുൽ മുഫ്ലിഹൂൻ, ആരുടെയെങ്കിലും നന്മയുടെ തുലാസ് കനം തൂങ്ങിയാൽ അവർ വിജയിച്ചിരിക്കുന്നു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആരുടെയെങ്കിലും നന്മയും തിന്മയും തൂക്കി നോക്കുന്ന വേളയിൽ തിന്മകളെക്കാൾ ഒരു നന്മ കൂടുതൽ ഉണ്ടായാൽ അവൻ സ്വർഗത്തിലാണ്, ഒരു നന്മ കൂടുതൽ ഉണ്ടായാൽ അവൻ സ്വർഗത്തിലാണ്. അതാണ് ഒൻപതാമത്തെ പദവി. പത്താമത്തെ പദവി, അവസാനത്തെ പദവി, നന്മകളും തിന്മകളും തുല്യമായ ആളുകളുടെ പദവിയാണ്. അവരാണ് അഅറാഫിൽ നിൽക്കുന്ന ആളുകൾ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഅറാഫിൽ അവരെ കുറിച്ച് പരാമർശമുണ്ട്. വബൈനഹും ഹിജാബ്, അവർക്കിടയിൽ ഒരു മറയുണ്ട്. വഅലൽ അഅറാഫി റിജാലുൻ, ആ മറയുടെ മുകളിൽ, സ്വർഗത്തിനും നരകത്തിനും ഇടയിലുള്ള ആ മറയ്ക്കു മുകളിൽ, ആ അഅറാഫിന് മുകളിൽ ചില ആളുകളുണ്ട്. അവർ യഅറിഫൂന കുല്ലം ബിസീമാഹും, അവർ നരകക്കാരെ അവർക്കറിയാം, തിന്മ സ്വർഗത്തിൽ പ്രവേശിച്ച ആളുകളെയും അവർക്കറിയാം. നരകക്കാരുടെ അടയാളങ്ങളിൽ നിന്ന് നരകക്കാരെ അവർക്കറിയാം, സ്വർഗക്കാരെയും അവർക്ക് മനസ്സിലാകുന്നുണ്ട്. ونادى اصحاب الجنه ان سلام عليكم لم يدخلوها وهم يطمعون, അവർ സ്വർഗക്കാരെ നോക്കി സലാമുൻ അലൈക്കും എന്ന് പറയും. അവരതിൽ പ്രവേശിച്ചിട്ടില്ല, അവരുടെ മനസ്സിൽ കടുത്ത ആഗ്രഹമുണ്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ. നരകക്കാരെ നോക്കുമ്പോൾ അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും, അള്ളാഹുവെ നീ അവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ എന്ന് പ്രാർത്ഥിക്കും. ഈ വിഭാഗം ആളുകളും അവർക്കും നാളെ നരകത്തിൽ പ്രവേശിക്കാതെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാരുണ്യം കൊണ്ട് അവരെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കും. എന്നാൽ അവർ നരകത്തിൽ പ്രവേശിക്കപ്പെടുമോ എന്ന ഭയത്തിൽ നിന്ന് പരലോകത്ത് മുക്തരായിരിക്കുകയില്ല, അവർ പേടിച്ചുകൊണ്ടിരിക്കും. സഹോദര, നമ്മുടെ സ്ഥാനം ഇതിലെവിടെയാണ്? നാം പരിശോധിക്കേണ്ട കാര്യമാണിത്. ഇതിലൊന്നും നമുക്ക് ഉൾപ്പെടാൻ കഴിഞ്ഞിട്ടില്ലേ? സ്വർഗം നമുക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് നാം പരിശോധിക്കേണ്ടതുണ്ട്. ഇത് ഏതെങ്കിലും ഒരു പടിയിൽ, ഏതെങ്കിലും ഒരു പദവിയിൽ നീ ഉൾപ്പെട്ടിരിക്കുന്നു എന്ന സമാധാനത്തിലാണോ നീ ഉള്ളത്? അടുത്ത പദവി നിനക്ക് സ്വപ്നം കാണാനുള്ള സമയമായിട്ടുണ്ട്. ഞാനിതാ ഈ പദവിയിലെങ്കിലും ഉണ്ടല്ലോ എന്നാണ് നിന്റെ മനസ്സ് നിന്നോട് പറയുന്നതെങ്കിൽ നീ ഒന്നുകൂടി പരിശോധിക്കുക, നിന്റെ പ്രവർത്തനങ്ങളെ നീ സ്വയം വിചാരണ ചെയ്യുക, നിന്റെ നന്മകളുടെയും തിന്മകളുടെയും കണക്ക് നീ കൃത്യമായി എടുത്തു വെക്കുക. നിനക്കറിയില്ല, നീ മറന്നുപോയ തിന്മകൾ ഉണ്ടായേക്കാം, നീ ശ്രദ്ധിക്കാതെ പോയ സ്ഥലങ്ങൾ ഉണ്ടായേക്കാം, നീ ഇപ്പോഴും അറിഞ്ഞിട്ടില്ലാത്ത വിഷയങ്ങൾ ഉണ്ടായേക്കാം. സമാധാനിക്കാതിരിക്കുക, ഇതിനുവേണ്ടി മത്സരിക്കുക, ഈ പദവികളിൽ എത്തിപ്പെടാൻ വേണ്ടി മത്സരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് തൗഫീഖ് നൽകുന്നവൻ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വസല്ലല്ലാഹു വസല്ലം വബാരക അലാ നബിയിനാ മുഹമ്മദ് وعلى آله وصحبه وسلم.